നമസ്കാരം, ഞാൻ സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാദ്യം മലയാളം എഫ് എമ്മിന്റെ പുതിയ പരിപാടി ഫ്രൈഡേ ടോക്കീസ്, തുടർന്ന് സംഗീതമേ ജീവിതം. പരിപാടിയുടെ പ്രായോജക കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് പേ.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800 5747 22. വിശ്വസിക്കാം, വിദഗ്ധരെ.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നേഴ്സുകളി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതമില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
ഇപ്പോൾ കേൾക്കാം ഫ്രൈഡേ ടാക്കീസ്. സിനിമ നമ്മൾക്കെല്ലാം ഇഷ്ടമാണല്ലോ. മലയാളത്തിലെ പുതിയതും പഴയതുമായ സിനിമകളെ കുറിച്ചുള്ള അവലോകനം നടത്തുന്ന പുതിയ പരിപാടി ഇന്ന് തുടങ്ങുകയാണ് ഫ്രൈഡേ ടാക്കീസ്. എല്ലാ രണ്ടാം വെള്ളിയാഴ്ചകളിലും ഈ പ്രോഗ്രാം സംപ്രേക്ഷണം ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഫ്രൈഡേ ടാക്കീസിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തെ കുറിച്ച് കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഫ്രാൻസി ജോസ്. ഓക്ലൻഡിൽ ന്യൂസിലൻഡ് കറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഓഫീസറായ ഫ്രാൻസി കേരളത്തിൽ തൃശൂർ സ്വദേശിയാണ്.
ഏവർക്കും ഫ്രൈഡേ ടോക്കീസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ന്യൂസിലൻഡിൽ ഇറങ്ങുന്ന മലയാള സിനിമകളുടെ ഒരു അവലോകനം, ആ സിനിമകളുടെ ഒരു റിവ്യൂ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. 2015 ഞാൻ ആത്മാറ്റ്ലാൻഡിൽ വരുന്നത്. അന്നത്തെ ഒരു മലയാള സിനിമ രണ്ടോ മൂന്നോ ദിവസമാണ് ന്യൂസിലൻഡിൽ കളിക്കാറുള്ളത്. അത് തന്നെ വളരെ സെലക്റ്റീവായിട്ട് വളരെ കുറച്ച് സിനിമകളെ ആ സമയത്ത് ന്യൂസിലൻഡിൽ ഇറങ്ങാറുള്ളൂ. ഞാൻ ആദ്യമായിട്ട് കണ്ട പടം ചാർലിയാണ്. മാർട്ടിൻ പ്രാക്കാട്ട് സംവിധാനം ചെയ്ത, ദുൽഖർ സൽമാൻ പ്രധാന വേഷത്തിലെത്തിയ, പാർവതി തിരുവത്ത് നായികയായി വന്ന ഒരു വളരെ മികച്ച ഒരു സിനിമയാണ് ഞാൻ ആദ്യമായി കണ്ട മലയാളം പടം. അന്നൊക്കെ ഒരു മലയാളം പടം കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം നാട്ടില് ഇറങ്ങുന്ന എല്ലാ പടത്തിനും പോയ ഞാൻ ഇവിടെ വന്ന് ഒരു സിനിമ കാണാൻ പറ്റാണ്ട് വിഷമിച്ചിരിക്കുമ്പോഴൊക്കെയാണ് ഇങ്ങനെ സിനിമകൾ ഇറങ്ങാറ്. അത് ഞാൻ ഇവിടെ ഓക്ലാൻഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള അക്കാദമി സിനിമാസ് എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിന്റെ ഉള്ളില് അവിടെ ഇങ്ങനെ ഇപ്പൊ ഒരുപാട് സിനിമകൾ കളിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മലയാളം പടങ്ങൾ ഒട്ടും വരാറില്ല, ഇംഗ്ലീഷ് പടങ്ങളൊക്കെയാണ് കൂടുതലും വരിക അവിടെ. അപ്പൊ അവിടെ ഈ ഇതിന്റെ വിതരണക്കാര്, ന്യൂസിലാൻഡിലെ വിതരണക്കാര് ആ സിനിമ അവിടെ റിലീസ് ചെയ്യും. ആ സിനിമ ഞാൻ ആദ്യമായിട്ട് ഞാൻ കണ്ട പടം ചാർലിയാണ്. അതിനുശേഷം പിന്നെ ഞാൻ ഒപ്പം സിനിമ ഓക്ലാൻഡിലെ ഡൊമിനിയൻ റോഡിലുള്ള ക്യാപിറ്റോൾ സിനിമാസ് എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിലാണ് കണ്ടത്. വളരെ പഴയ ഒരു ന്യൂസിലാൻഡിലെ ഒരു പഴയ ഒരു സിനിമ തിയേറ്ററിൽ ഒന്നാണ് ക്യാപിറ്റോൾ സിനിമ. ഞാൻ കണ്ട തിയേറ്ററിൽ 25 or 30 മാത്രം സീറ്റാണ് ഉണ്ടായിരുന്നത്. ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്ന് തൊട്ട് മുന്നില് സ്ക്രീനിലൊക്കെ വെച്ച് ആ കണ്ട അനുഭവമൊക്കെ വളരെ മറക്കാനാവാത്തതാണ്. കാരണം ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയേ ഉള്ളൂ, പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. ഫ്രണ്ട് സീറ്റിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ പിന്നെ കാണാം, അടുത്ത ഷോ ആണ് അല്ലെങ്കിൽ വേറെ തിയേറ്ററിൽ പോവാന്ന് വിചാരിക്കുന്ന നമ്മള്, ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല. അതിനൊക്കെ ശേഷം കസബ എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ ഒരു സിനിമയാണ് ഞാൻ ഇവിടുത്തെ നോർമൽ സാധാരണ എല്ലാ സിനിമയും ഇറങ്ങുന്ന ഒരു തിയേറ്ററിൽ കണ്ട, ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു സിനിമ. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമകളും വെള്ളിയാഴ്ചകളിൽ റിലീസായി ഒന്ന് രണ്ട് മൂന്നാഴ്ചയൊക്കെ കളിക്കുന്ന രീതിയിലേക്ക് ന്യൂസിലാൻഡ് മാറി. ന്യൂസിലാൻഡിലെ മലയാളികളുടെ എണ്ണത്തിൽ വലിയൊരു വർധനവ് വന്നു. അതിപ്പോ ഇവിടെ ഇറങ്ങുന്ന എല്ലാ സിനിമകളിലും ഓൾമോസ്റ്റ് നല്ല തിരക്ക് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോ ഈ സൂക്ഷ്മദർശിനിയൊക്കെ കാണാൻ പോകുമ്പോൾ തിയേറ്റർ ഫുള്ളായിട്ട്, ആദ്യത്തെ ദിവസം ടിക്കറ്റ് കിട്ടിയില്ല, രണ്ടാം ദിവസം ടിക്കറ്റ് കിട്ടിയില്ല, മൂന്നാമത്തെ ദിവസമാണ് എനിക്ക് സിനിമ കാണാൻ തന്നെ പറ്റിയത്. അത്രയും ക്രൗഡഡ് ആണ് ഇപ്പോ മലയാളം സിനിമകൾ പൊതുവെ. അപ്പൊ അതൊരു വലിയൊരു സൈനാണ്. ഇനിയിപ്പോ ഇവിടെ എല്ലാ പടവും ഇറങ്ങുന്ന എനിക്ക് തോന്നുന്നത് എല്ലാ പടവും ഇവിടെ ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് വലിയൊരു സൈനാണ്. പിന്നെ സൂപ്പർ സ്റ്റാർ സിനിമകളാണ് കൂടുതലും സെയിം ഡേ റിലീസ് ഉള്ളത്. ഇവിടെ സൂപ്പർ സ്റ്റാർ സിനിമകളല്ലാത്ത പടങ്ങൾ ഒരാഴ്ചയ്ക്ക് കഴിഞ്ഞിട്ടാണ് റിലീസാണ്. അപ്പൊ വിതരണക്കാർ അത്രയും വലിയ വിതരണക്കാരാവില്ല. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ടായിരിക്കാം ഇത് വൺ വീക്ക് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നത്. എന്നിരുന്നാൽ തന്നെയും നമുക്കിവിടെ സിനിമകൾ അവൈലബിൾ ആണ്. നമുക്കിവിടെ നന്നായി എല്ലാ സിനിമകളും പോയി കാണാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇനി സൂക്ഷ്മദർശിനിയിലേക്ക് വരാം. സൂക്ഷ്മദർശിനി പൊതുവെ സിനിമകൾ പേരിടുമ്പോൾ ഈ പേര് ഈ സിനിമയ്ക്ക് ആപ്റ്റ് ആണോ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ സൂക്ഷ്മദർശിനി പേര് ആപ്റ്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അവരുടെ മേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത്. എം സി ജിതിൻ സംവിധാനം ചെയ്ത പടം, എം സി ജിതിന്റെ ആദ്യത്തെ പടം നോൺസെൻസ്. ഒരു ശാസ്ത്രകുതുകിയായ കണക്കും സയൻസും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സൈക്കിൾ ബി എം സി ലൈക്ക് ഈ സൈക്കിൾ റേസിംഗിന് പോകുന്ന ഒരു പയ്യത്തെ ഒരു രസകരമായ ഒരു കഥ ആണ് നോൺസെൻസ് എന്ന് പറഞ്ഞ സിനിമ. അത് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അത് ഒരു വട്ടം കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയിൽ ഒന്നാണ് അത്. എം സി ജിന്റെ രണ്ടാമത്തെ സിനിമയും പതിവ് തെറ്റിച്ചില്ല. വളരെ മികച്ച രീതിയിൽ തന്നെ പുള്ളി അത് ചെയ്തു തന്നു. അതിന്റെ റൈറ്റിംഗ് ക്രെഡിറ്റ്സ് കൊടുത്തിട്ടുള്ളത് അതുൽ രാമചന്ദ്രനും ലിബിൻ ടി ബി ആണ്. കോ റൈറ്റർ ലിബിൻ ടി ബിയിലാണ് നോൺസെൻസ് വരുന്നത്. അതുൽ രാമചന്ദ്രൻ അവരുടെ കഥയാണല്ലോ ഏതൊരു സിനിമയുടെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് പോലെ ഈ സിനിമയുടെ കഥ, അത് എഴുതിയിരിക്കുന്ന രീതി, അതിന്റെ മേക്കിംഗ് എല്ലാം മികച്ചു നിൽക്കുന്നതുകൊണ്ടാണ് സൂക്ഷ്മദർശിനി ഒരു നമ്പർ വൺ വളരെ മികച്ച ഒരു ത്രില്ലറായി മാറിയത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ശ്രീ നസീമും നസ്രീ നസീമിന്റെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരികളായിട്ടുള്ള മൂന്നാല് പേരും, ബേസിൽ ജോസഫ് എന്ന് പറയുന്ന നടനും എല്ലാം. ഈ ബേസിൽ ജോസഫിനെ കണ്ടപ്പോ എനിക്ക് ഫസ്റ്റ് ഇവൻ മിസ്കാസ്റ്റ് ആണോ എന്ന് തോന്നിപ്പോയി. കാരണം ബേസിൽ ജോസഫിനെ കൊണ്ട് ഇത് പറ്റുമോ, ഇവന് പറ്റിയ റോളാണോ, ഇവന് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയെങ്കിൽ പോലും ബേസിൽ ജോസഫ് ആയതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന കുറെ കാര്യങ്ങൾ ഇനി മാറുമോ, തെറ്റോ, എല്ലായിരിക്കോ, ഇങ്ങനെയാവോ, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ. ഈ ശ്രീ നസീം, ശ്രീ നസീം ഒരു അയലകുത്ത പെങ്കുച്ചന്റെ മാതിരി ഉള്ള ഒരു കളിയും ചിരിയും ഈ ഓം ശാന്തി ഓശാനയിൽ കാണിക്കുന്ന കുറച്ച് കോപ്പങ്ങളുണ്ട്. ഞാൻ കുറച്ച് നവരസങ്ങൾ എന്ന് ജഗതി പറയുന്ന പോലെ നസ്രിയയുടെ തന്നെ അവൾക്ക് മാത്രം പറ്റുന്ന കുറച്ച് രസങ്ങളുണ്ട്. മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ അതൊക്കെ വളരെ ഭംഗിയായിട്ട് വളരെ രസകരമായിട്ട് നസ്രിയ അത് ചെയ്തു. പടം തുടങ്ങി കുറച്ച് നേരത്തേക്ക് നമുക്ക് ഇതെങ്ങോട്ടാ പോകുന്നത്. ദീപക് പരമ്പോളാണ് ഹസ്ബൻഡായിട്ട് വരുന്നത്. നല്ലൊരു റോൾ അവന് കിട്ടി, അദ്ദേഹത്തിന് കിട്ടിയത് നന്നായി തന്നെ കൈകാര്യം ചെയ്തു. ഒരു കൊച്ചിന്റെ അമ്മയായ നസ്രിയ അങ്ങനെ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നില്ലെങ്കിലും ആളത് അഭിനയത്തിലൂടെ അങ്ങോട്ട് കൽപ്പിച്ചെടുത്തു. ഫ്രീപക്ഷ സിനിമകൾ മലയാളത്തിൽ വരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഡബ്ല്യു സി സിയും മറ്റുള്ളവരൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിൽ ഈ കൊല്ലം ഇറങ്ങിയ ഒത്തിരി സിനിമകൾ ശ്രീപക്ഷ സിനിമകളാണ്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച സിനിമകൾ, ബോഗൻവില്ല, മനോരമ മാക്സിൽ ഈ അടുത്തിറങ്ങിയ ഹെർ ഹെർ എന്ന് പറയുന്ന ഒരു മൂവി, അതുപോലെ ഈ സൂക്ഷ്മദർശിനി, അങ്ങനെ ഉള്ളൊഴുക്ക്, പാർവതി തിരുവത്തും ഉറവശിയും കൂടി അഭിനയിച്ച ഉള്ളൊഴുക്ക്, ഉള്ളൊഴുക്കൊക്കെ സ്ത്രീപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാക്സിമത്തിൽ അവർ അത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സിനിമയെ പറ്റി പറയാണ്ടൊന്നും മലയാള സിനിമ ചരിത്രം ഒരു സ്ത്രീപക്ഷ സിനിമയെ പറ്റി പറയുമ്പോൾ ഉള്ളൊഴുക്ക് വിട്ടിട്ട് സിനിമ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുപോലെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതും നായികയും നായികയുടെ നാല് ഫ്രണ്ട്സും കൂടി നടത്തുന്ന അവരുടെ സൂക്ഷ്മ ചിന്തകളിലൂടെ അവരുടെ അവരുടെ ഭാവനകളിലൂടെ ആണ് കഥ ഉരുത്തിരിയുന്നത്. അവര് അടുത്ത് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ നോക്കിക്കാണുന്നത് അവരിലൂടെയാണ്. അവര് ഓരോ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ത്രില്ലിംഗ് മൊമെന്റ്സ് എല്ലാം വളരെ ഭംഗിയായിട്ടാണ് ഇതിന്റെ സംവിധായകർ ചെയ്തിട്ടുള്ളത്, ഇതിന്റെ തിരക്കഥാകൃത്തുകൾ എഴുതിയിട്ടുള്ളത്. അതിന് സപ്പോർട്ടീവായിട്ട് ക്രിസ്റ്റോ സേവിയറിന്റെ സംഗീതം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതെടുത്ത് പറയേണ്ടതാണ്. ഒരു സിനിമ സൈലന്റ് ആയിട്ട് കണ്ട നമുക്കൊന്നും തോന്നില്ല. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് നമ്മളെ ആ ഒരു തലത്തിലേക്ക്, നമ്മളെ ആ ഒരു ഭീകരതയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതിന് ക്രിസ്റ്റോ സേവിയറിന്റെ പങ്ക് വളരെ മികച്ചതാണ്. ഈ സിനിമ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ഈ സിനിമ വളരെ മികച്ച, വളരെ നല്ല ഒരു എന്റർടൈനറാണ് ത്രില്ലറാണ്. നമുക്ക് ഈ കൊല്ലം ഒരുപാട് ത്രില്ലറുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഒട്ടും പുറകിലല്ല, ഒട്ടും മുകളിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ തന്നെ എന്ന് പറയുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോ എനിക്ക് ഇവിടെ തിയേറ്ററിൽ ഇപ്പൊ കളിക്കുന്നുണ്ടോ എന്നറിയില്ല. കാണാത്തവര് തിയേറ്ററിൽ കളിക്കുന്നുണ്ടെങ്കിൽ പോയി കാണാം, ഉറപ്പായിട്ടും കാണാൻ പറ്റാവുന്ന ഒരു സിനിമയാണ്. ഇല്ലാത്തവര് ഒ ടി ടിയിൽ വരുമ്പോൾ ഉറപ്പായിട്ടും കാണാൻ പറ്റാവുന്ന വളരെ നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോ അടുത്തൊരു സിനിമ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 കേട്ടത് ഫ്രാൻസി ജോസ് അവതരിപ്പിച്ച ഫ്രൈഡേ ടോക്കീസ്. അടുത്തൊരു സിനിമയുടെ അവലോകനമായി വീണ്ടും അടുത്ത മാസം 2nd Wednesday. ഇനി കേൾക്കാം സംഗീതമേ ജീവിതം, അവതരിപ്പിക്കുന്നത് ജോർജ് ചീരൻ.
മലയാള സിനിമാ ഗാനരചയിതാവ് ബിച്ചു തിരുമലയുടെ തിരഞ്ഞെടുത്ത ഗാനങ്ങളടങ്ങുന്ന സംഗീതമേ ജീവിതത്തിന്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എം എസ് വിശ്വനാഥന്റെ ശിഷ്യനായ രാജയ്യ എന്ന ഇളയരാജ, ബിച്ചു തിരുമലയോടൊത്ത് ഇളയരാജ ആദ്യമായി പ്രവർത്തിക്കുന്നത് ഒന്നാണ് നമ്മൾ എന്ന ചിത്രത്തിന് വേണ്ടിയാണ്. ഇതാണ് നമ്മൾ എന്ന ഈ ചിത്രത്തിന് ശേഷം ഇളയരാജയും ബിച്ചു തിരുമേനിയും ഒന്നിച്ച ചിത്രമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ.
അന്നത്തെ നവോദയ അപ്പച്ചന്റെ യൂണിവേഴ്സിറ്റിയിൽ പിറന്ന ഈ ചിത്രം മലയാളത്തിൽ എന്നല്ല തെന്നിന്ത്യയിലെ തന്നെ ആദ്യത്തെ 3D ചിത്രമായിരുന്നു. ഈ ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല എഴുതിയ ഗാനങ്ങളും അന്ന് വളരെ ഹിറ്റായി. എഴുപതുകളിലും 80കളിലും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ബിച്ചുവിനെ തന്നെയാണ് 90കളിലെ സിനിമകൾക്കും നമുക്ക് കാണാൻ സാധിക്കുക. ബ്ലാക്ക് ഹ്യൂമറിന്റെ കഥകൾ പറഞ്ഞിരുന്ന 90കളിലെ നവാഗത സംവിധായകരും തേടിയെത്തിയത് ബിച്ചു തിരുമലയായിരുന്നു. മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച സിദ്ദിഖ് ലാലിന്റെ കൂട്ടുകെട്ട് ബിച്ചു തിരുമലയെ പലപ്പോഴും ഗാനങ്ങൾ എഴുതാൻ തേടിയെത്തി.
പ്രതീക്ഷകൾ വിളക്കു വെച്ച മോഹം സത്യം ഒരായിരം ഇനാക്കളാൽ ഉരുന്നു കൂടുമേ ഇരുന്നു മോഹം കൊളുത്തിയും കെടുത്തിയും പ്രതീക്ഷകൾ വിളക്കുവെച്ചു മോഹം
പ്രതീക്ഷകൾ വിളച്ചു വെച്ചു മൂടം
1992 കമലിന്റെ ചിത്രമായ ചമ്പക്കുളം തച്ചൻ രവീന്ദ്രനുമായി ചേർന്ന് ഒരുക്കിയ ഈ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റ്. ബിച്ചുവിന്റെ തൂരികയ്ക്കുള്ളിൽ ഒളിച്ചിരുന്ന പ്രണയം വാക്കുകളായി മാറിയ ഒളിക്കുന്നുവോ മിഴിക്കുമ്പിൽ ഒരായിരം കളിത്തുമ്പികൾ എന്ന ഗാനം. ഈ ഗാനം ഇന്നും ഗാനപ്രേമികളുടെ മനസ്സിലും ചുണ്ടിലും നിറയുന്ന ഗാനം തന്നെയാണ്.
ഒരായിരം തുമ്പികൾ ചിരിച്ചിട്ടി ചോറും ഇളം മുത്തിലൊന്നി ഒരു തുള്ളു ചുണ്ടി മാപ്പു നീ തരൂ 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 ിൽ ഓരായിരം കളിത്തുമ്പികൾ
മറ്റൊരു കമൽ ചിത്രമായ ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന ചിത്രത്തിലും ബിച്ചു തിരുമേനിയുടെ ഹിറ്റ് ഗാനങ്ങളുണ്ടായി.
വാഴപ്പൂങ്കിളികൾ വാഴപ്പൂങ്കിളികൾ ഒരു പിടിനാരു കൊണ്ട് ചെറുകൂടുകൾ മെടയുമോലപ്പീലിയിലാകെ നനുനനെ വാഴപ്പൂങ്കിളികൾ ഓരോരോ കരളിലും മിഴികളിലും ഓരോരോ മോഹം കതിരണിയും ഓരോരോ കരളിലും മിഴികളിലും ഓരോരോ മോഹം കതിരണിയും മഴമേഘങ്ങൾ നിഴലേകുമ്പോൾ മയിലിൻ മനസ്സിൽ മണിനോപുരം പോലെ വാഴപ്പൂങ്കിളികൾ ഒരു പിടി നാരുകൊണ്ട് ചെറുകൂടുകൾ, ഇടയുമോലത്തീലിയിലാകെ നനുനനെ വാഴപ്പൂങ്കിളികൾ. വാഴപ്പൂങ്കിളികൾ ഒരു പിടി നാരുകൊണ്ട് ചെറുകൂടുകൾ, മെടയുമോലത്തീലിയിലാകെ നനുനനെ വാഴപ്പൂങ്കിളികൾ. ചെറുകൂടുകൾ മെടയുമോലത്തീലിയിലാകെ നന്നനെ വാഴപ്പൂങ്കിളികൾ. ഓരോരോ കരളിലും മിഴികളിലും ഓരോരോ മോഹം കതിരണിയും, ഓരോരോ കരളിലും മിഴികളിലും ഓരോരോ മോഹം കതിരണിയും. മഴമേഘങ്ങൾ നിഴലേകുമ്പോൾ മയിലിൻ മനസ്സിൽ മണിനോപുരം പോലെ വാഴപ്പൂങ്കിളികൾ ഒരു പിടി നാരുകൊണ്ട് ചെറുകൂടുകൾ, മെടയുമോലത്തീലിയിലാകെ നനുനനെ വാഴപ്പൂങ്കിളികൾ.
ഫാസിലിന്റെ മറ്റൊരു വിസ്മയം മണിച്ചിത്രത്താഴ്. എം ജി രാധാകൃഷ്ണനുമായി ബിച്ചു തിരുമല പ്രവർത്തിച്ച രണ്ട് ചിത്രങ്ങളിൽ ഒരേയൊരു ചിത്രമാണ് പുറത്തുവന്നത്. ആ ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ്. പഴം തമിഴ് പാട്ടെഴയും ശ്രുതിയിൽ പഴയൊരു തമ്പൊരു തേങ്ങി. സിനിമയുടെ കഥയും കഥാസന്ദർഭങ്ങളുമെല്ലാം മനസ്സിലാക്കിയ ശേഷമായിരുന്നു ബിച്ചു തിരുമല പാട്ടുകൾ എഴുതാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണിച്ചിത്രത്താഴ് പോലെയുള്ള സിനിമകളിൽ കഥാസന്ദർഭത്തിനനുസരിച്ച് തന്നെ വരികൾ എഴുതാൻ ബിച്ചു തിരുമലയ്ക്ക് സാധിച്ചു.
ശ്രുതി പഴയൊരു തമ്പുരു തേങ്ങി, മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതേ നിലവറമൈ നമയങ്ങി. സരസ സുന്ദരി മണി അലസമായി ഉറങ്ങിയോ, കനവുദൈ ഒരിഞ്ഞു രസമായൊരാതിതാളം പഴം തമിഴ്പാട്ടിഴയും ശ്രുതി പഴയൊരു തമ്പുരു തേനി മണിച്ചിത്രത്താഴിനുള്ളിൽ വേറുതേ നിലവറമൈ ും വീണ പോതും മൗനമാരഗാനം വിതുമ്പി നിൽക്കും വീണ പോതും മൗനമാ വിധുരയാമി വീണ പൂവിൻ ഇതളറിഞ്ഞതും പാട്ടിഴയും ശ്രുതി പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതേ നിലവറമൈ നമയങ്ങി
താരാട്ടുപാട്ടുകളുടെ ഒരു നിര തന്നെ ഉണ്ടായി ബിച്ചു തിരുമേലയുടെ തൂലികയിൽ നിന്നും. കിലുക്കും എന്ന സിനിമയിലെ കിലുകിൽ പമ്പരം എന്ന ഗാനം, അവളുടെ രാവുകളിലെ ഉണ്ണിയാരാരിരു എന്ന പാട്ടും, മാമാട്ടിക്കുട്ടിമ എന്ന ചിത്രത്തിലെ കണ്ണോട് കണ്ണോരം നീ കനിമലരല്ലേ എന്ന ഗാനം, ഇതെല്ലാം വളരെ വ്യത്യസ്തമായ മലയാളത്തിലെ താരാട്ടുപാട്ടുകളാണ്.
കാതോരം തേനൊലിയൊലിയല്ലേ അകലയേതോ പൂവനീ വിരിഞ്ഞുവെന്നാലും കണ്ണോട് കണ്ണോരം നീ കണിമലരല്ലേ
ഗാനങ്ങൾ മാത്രമല്ല ബിച്ചു തിരുമല എഴുതിയിരിക്കുന്നത്. നിരവധി ലളിത ഗാനങ്ങളും ബിച്ചു തിരുമല എഴുതിയിട്ടുണ്ട്. ബിച്ചു തിരുമല എഴുതി രവീന്ദ്രൻ സംഗീതം കൊടുത്ത തരംഗിണിയുടെ വസന്ത ഗീതങ്ങൾ എന്ന ആൽബത്തിലെ മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ എന്ന ഗാനം ഇതിനെ ഒരു ഉത്തമ ഉദാഹരണമാണ്.
ഗുരി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ ആവായി കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴതനറിയ മണത്തരികളെ പറയുക പറയുക നിണമൊഴുകിയ കഥമാമാങ്കം പല ഗുരി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ ആവായി കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴതനറിയ മണത്തരികളെ പറയുക പറയുക നിണമൊഴുകിയ കഥമാമാങ്കം പല ഗുരി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ ആവായി
തമ്പേന്തി വില്ലേന്തി വാളേന്തിയോ തമ്പേരിൻ താളത്തിൽ പോരാടിയോ നിലപാടു നിന്ന തിരുമേനിമാർ തലകൊയ്തെറിഞ്ഞു പടകൾ നയിച്ച കഥ ഇന്നെന്റെ ചിന്തയ്ക്കു ചിന്തേരിട അരിയ കണ്ണാടി ചില്ലൊത്ത തീരങ്ങളെ പറയുമാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായി ീരിലെന്നു മണലാഴിയിൽ എഴുതാൻ തുനിഞ്ഞ പടനായകന്റെ കഥ ഇന്നെന്റെ ഉണ്ണിക്കരങ്ങേറുവ ഇനിയ മണ്ണിന്റെ മാറത്തെഴുന്നള്ളുമു പറയുമാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായി കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴതനറിയ മണത്തരികളെ പറയുക പറയുക നിണമൊഴുകിയ കഥമാമാങ്കം പലകുറി കൊണ്ടാടി ഇളയുടെ തീരങ്ങൾ നാവായി കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴതനറിയ മണത്തരികളെ പറയുക പറയുക നിണമൊഴുകിയ കഥമാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായി
1992 സംഗീത ശിവൻ സംവിധാനം ചെയ്ത യോധ എന്ന ചിത്രം പുറത്തുവരുന്നു. എ ആർ റഹ്മാൻ ആദ്യമായി ഒരു മലയാള സിനിമയ്ക്ക് സംഗീത സംവിധാനം ചെയ്ത ചിത്രമാണ് യോധ. ഈ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം എഴുതിയത് ബിച്ചു തിരുമല. ദേവിയുടെ പര്യായ പദങ്ങൾ ഉപയോഗിച്ച് ബിച്ചു തിരുമല എഴുതിയ ഈ മത്സര ഗാനം കേൾക്കാത്ത മലയാളി ഉണ്ടാകില്ല എന്ന് തന്നെ പറയേണ്ടി വരും.
പറമേളം ചെണ്ടച്ചെങ്കിൽ മക്കള മരമണിക്കിണി വലതാളം തക്കിട കിടതകഥി ഒരു ഞൊടിയുടെ പെരയരുത് അമ്മാ ഹോയ് ഹോയ് അടവുകളുടെ ചുടുപകടകൾ ഉരുളണ ഒരു വരമിനി അതിനരുളണമേ ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി മണുങ്ങി തൂന്നുങ്ങി മണുങ്ങി കലങ്ങും വിലങ്ങും കുരുങ്ങി പരുങ്ങി അയ്യേ ഈ മരമടയിലും ഞാനതിരല്ലടവും ഒന്നും മേലഞ്ചാറക്കില്ലത്തലി പിടികടലുകൾ ഒരു തൂകുന്നിത്തൈ വെച്ചാരടോ ആ കുന്നിത്തൈ മേലെ അന്നം ഇടയിൽ അടയ്ക്കൽ കാച്ചു ഞങ്ങപ്പം മാങ്ങ പഴം തൊലിയെടുതൊരു തൊലിയഴിയിലെ പിടികുഴവി അമ്മ ഹോയ് ഹോയ് കുഴവിയിലെ പ്രതികഴിവികൾ അഴകൊടു ചറപറ ചറപറ ഇടിയിടിയോ ഇടിച്ചും പിടിച്ചും വലിച്ചും തൊഴിച്ചും വാ വാ കറിക്കും മുറുക്കും ചെറുക്ക മെതിച്ചും ചതച്ചും മുറിച്ചും തൊലിച്ചും വാ വാ കുരുമുളക് അരിപിടി ഒരു പിടി വിതറിവിടും നിന്നിഷ്ടം തന്നിഷ്ടം അതിന്താരോ പിടകാണെ പിടയ്ക്കും പൂഞ്ചാവൽ കോഴിത്താൻ പിന്നാലെ കൂറുക്കൻ തെയ്യന്താറോ ആനത്തടിയനും ആനക്കൊടയനും ആനത്തൊടിയിൽ നിലയില്ല അമ്പാടി ചെറു തവളക്കുഞ്ഞിന് തലയറ്റം വരെ അയ്യയ്യ തല ഇവിടെ ഇരിക്കുമ്പോ വാലും തരങ്ങല്ലടാ മണിക്കൂടെ തടി കിട്ടാൻ ഒരുപിട തടങ്ങല്ലടാ ഒരു കൈ ഒരുതാം കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം തടിയാ മടയാ വാടാ കുഴിമടിയാ ഭഗവതി അടിയനിൽ അരിവോടി നിത്തിരികണിയണവേ പറമേളം ചെണ്ടച്ചെങ്കിളി മത്തള മരമണികിണി വലതാളം തക്കിടകണതക ചുവടുകളിനി ഒരുഞ്ഞൊടിയുടെ പേരുതേ അമ്മ ഹോയ് ഹോയ് അടവുകളുടെ ചുടുപകടകളുള്ളത് ഒരുവരമിനി
അതിനൊരുള്ളവേ ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി ഛേ ഛേ വണങ്ങി പൊണുങ്ങും മണുങ്ങി കലങ്ങും പിളങ്ങും കുരുങ്ങി പരുങ്ങി ഈ മരമടയിലും ഞാനെതിരല്ലടവോ ആവോ തുറന്ന് നീ അപ്പുറം പോയിടെ വൈഡൂരെ കൊട്ടാരം കപ്പം കെട്ടാം വൈഡൂരെ കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാൻ വഴിയില്ലാത്തോനെന്തും വീമ്പിളക്ക കാണാൻ പോകണ പൂരം ചൊല്ലണ ധാരാളം പട കുഞ്ചാളി നീയോ നിന്റെ പർപ്പവാശക്കാരോ ചൊല്ലണ കൂത്താടി ചൊട്ടച്ചാടി ദൂരം ചാടും കോഴിച്ചാത്തന് മാനം മുട്ടാൻ മോഹം കണതാ ഗുണതാ പറയാതരിവൈ കൂവേ കണിച്ചം ഗണിയും തകിടം അറിയും പൂഹേ ചൊറ പറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ചം അടി പറയാൻ അവതയിടാൻ മടയന് ചെറ്റത്തരമൊരു ചെക മനസ്സിലുവേ മടിയിടുവേ യമതടിയാ മലമടിയാ കടിയാ മടയാ ഇടിയാ പൊടിയാ മറുതേ ചെറുതേ ഓടാ പോയി ചെറുതെറുവേലകളിരവിൽക്കരയുടെ പതിനെട്ടടവും പിഴയും നേരം മുടുമും തുരിയും തലയിൽ കെട്ടുവിട കടകാടി രംഗി കങ്കരി പോട്ടിരി മാതിരി ഭഗവതി അടിയനിൽ അടിവോടി നിശ്ചിരി കരിയണമേ ി ചങ്കരി പോട്ടി മാതിരി ഭഗവതി അടിയനിൽ അരിവോടി നിശ്ചിരി കരിയണമേ
മലയാള സിനിമയിൽ ഇന്നും പുതുമയോടെ നിൽക്കുന്ന ഈ ഗാനം ബിച്ചു തിരുമേനിക്ക് അടിപൊളി ഗാനങ്ങളും എഴുതാൻ കഴിയുമെന്ന് തെളിയിച്ചു കൊടുത്തു. വെറുതെ എന്തെങ്കിലും എഴുതുന്ന ഒരു കവിയല്ലായിരുന്നു ബിച്ചു തിരുമല. സിനിമാ പാട്ടെഴുത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് പ്രശസ്ത ഗാനരചയിതാവും IAS ഓഫീസറുമായ P.J.കുമാർ ഒരിക്കൽ ബിച്ചു തിരുമേനെ കുറിച്ച് വിശേഷിപ്പിച്ചത്. മലയാളികൾ എന്നും ഓർക്കുന്ന പല ഹിറ്റ് ഗാനങ്ങളുടെയും അർത്ഥസമ്പുഷ്ടമായ വരികൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും P.J.കുമാർ പറഞ്ഞത് എത്രമാത്രം ശരിയാണെന്ന്. ആ ബിച്ചു തിരുമല വിടവാങ്ങി ഈ നവംബർ 26 മൂന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ അദ്ദേഹത്തിന്റെ വരികൾ മലയാളികൾ ഉള്ളിടത്തോളം കാലം എന്നും ഓർക്കപ്പെടുമെന്ന് സംശയമൊന്നുമില്ല. ബിച്ചു തിരുമലയുടെ പ്രത്യേക സംഗീതമേ ജീവിതം അവസാനിക്കുന്നു. വീണ്ടും കുറെ കഥകളും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജോർജ് ചീരൻ.
നിങ്ങൾ ഇതുവരെ മലയാളം FM കേട്ടത് ജോർജ് ചീരൻ അവതരിപ്പിച്ച സംഗീതമേ ജീവിതം. മലയാളം FM എന്ന ഇന്നത്തെ സംപ്രേക്ഷണം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേക്ഷണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25 നിങ്ങളുടെ മലയാളം FM. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നോസ്. മലയാളം FM 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.